إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. അള്ളാഹു തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും അനുസരിച്ചും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിമിന്റെ സഹീഹായ ഒരു ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ ഇരിക്കുകയായിരുന്നു. ആകാശത്ത് ഒരു ശബ്ദം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ ഇരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹദാ ബാബുൻ ഫിസ്സമാഇ ഫുതിഹൽ യൗം ലം യുഫ്തഹ് ഇല്ല ലിയൗം ഹദാ ബാബുൻ ഫിസ്സമാഇ ഫുതിഹൽ യൗം ലം യുഫ്തഹ് ഖത്ത് ഇല്ല ലിയൗം ഇത് ആകാശത്തിന്റെ ഒരു വാതിൽ തുറന്നതാണ്, ഇന്ന് ഇതിനു മുമ്പ് ഒരിക്കലും ഈ വാതിൽ തുറന്നിട്ടില്ല. അവിടെ നിന്നൊരു മലക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ മലക്കുൻ നസല മിനസ്സമാഇ ലിയൗം ലം യൻസിൽ ഖത്ത് ഇല്ല ലിയൗം ഈ മലക്ക് ഇതിനു മുമ്പ് ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അബ്ഷിർ ബിനൂറൈനി ഊതീതഹുമാ ലം യുഅതഹുമാ നബിയ്യുൻ ഖബലക രണ്ടു പ്രകാശങ്ങൾ, അതുകൊണ്ട് നീ സന്തോഷിക്കുക, നിനക്ക് ലഭിച്ച രണ്ടു പ്രകാശം അതുകൊണ്ട് സന്തോഷിക്കുക. ലം യുഅതഹുമാ നബിയ്യുൻ ഖബലക നിനക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് അല്ലാഹു തആല നൽകിയിട്ടില്ല. എന്നിട്ട് ആ പ്രകാശം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. സൂറത്തുൽ ഫാത്തിഹ വഅവാഖിറു സൂറത്തുൽ ബഖറ ഫാത്തിഹ സൂറത്ത് അതുപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഈ മലക്ക് മുഖാന്തരം സൂറത്തുൽ ഫാത്തിഹയുടെയും ബഖറയുടെ ഈ അവസാന ഭാഗത്തിന്റെയും ഫദലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഹദീസിൽ നിന്ന് നാല് മഹത്വങ്ങൾ ഈ രണ്ട് ആയത്തുകൾക്കും അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഈ രണ്ട് ഭാഗത്തിനും ഉള്ളതായി മനസ്സിലാക്കാം. ഒന്നാമത്തേത്, അള്ളാഹു തആല ഇവ രണ്ടിന്റെയും മഹത്വം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മലക്കിനെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരായത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയല്ല. ജിബ്രീൽ അലൈഹി സ്വലാമാണ് ഈ സൂറത്തൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്, ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്, മറിച്ച് ഇതിന്റെ ഫദൽ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകമായി ഒരു മലക്കിനെ അള്ളാഹു തആല പറഞ്ഞയച്ചു. രണ്ടാമതായി, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് സൂറത്തുകളെ ഒരു പ്രകാശമായാണ് കണക്കാക്കിയിട്ടുള്ളത്. ബിനൂറൈൻ രണ്ട് പ്രകാശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രകാശം എന്ന് പറയുന്നത്? ഇരുട്ടിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുന്നതാണ് പ്രകാശം. ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് അവൻ പല വിധത്തിലുള്ള ദലാലത്തുകളുടെ പല വിധത്തിലുള്ള ഷെറിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇരുട്ട് എന്നതിനെ ബഹുവചനമായി ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ അല്ലാഹു വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു, അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴിനടത്തുന്നു. പലവിധത്തിലുള്ള അന്ധകാരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഫിത്നകൾ, പലതരത്തിലുള്ള ശുഭഹത്തുകളും ശഹവത്തുകളും നമ്മൾ സ്വർഗത്തിലേക്ക് പരലോകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാർഗത്തിലുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഹിദായത്തിന്റെ വെളിച്ചമാണ് ഈ ഫാത്തിഹയും അതുപോലെ തന്നെ ബക്കറയുടെ അവസാനത്തെ ആയത്തുകളും. അതാണ് ഇവയുടെ രണ്ടാമത്തെ മഹത്വം. അതുപോലെ മൂന്നാമതായി ഇതിനുള്ള മഹത്വം, ഈ ആയത്തുകൾ മുമ്പുള്ള ഒരു നബിക്കും അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടില്ല. മുൻഗാമികളായ എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കാർക്കും അല്ലാഹു തആല ഇത്ര മഹത്വമുള്ള ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടില്ല. മറ്റൊരു ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യുൻസിലില്ലാഹു ഫി തൗറാതി വലാ ഫിൽ ഇൻജീലി മിസ്ലഹ. അല്ലാഹു തആല തൗറാത്തിലോ ഇൻജീലിലോ ഇതുപോലെ ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടില്ല. ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അസീമുൽ ലദീ ഊതീതുഹു, എനിക്ക് അല്ലാഹു നൽകിയ അസ്ബഉൽ മസാനി ആവർത്തിക്കപ്പെടുന്ന ഏഴ് ആയത്തുകൾ അതാകുന്ന ഫാത്തിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നാലാമത്തെ മഹത്വം ഈ ഹദീസിന്റെ ഒരു റിവായത്തിൽ കാണാം, ലം തഖറ ബിഹർഫിൻ മിൻഹ ഇല്ലാ ഊതീതഹു. ഈ സൂറത്തിൽ നിന്ന് അഥവാ ഫാത്തിഹയിൽ നിന്ന് ഒരു ഹർഫ് നീ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നൽകപ്പെടാതിരിക്കുകയില്ല. അഥവാ നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ യഥാർത്ഥത്തിൽ ഒരു ദുആയാണ്. ആ ദുആ ആരാണോ നിർവഹിക്കുന്നത് അവനതിന് ഉത്തരം ലഭിച്ചിരിക്കും എന്ന് ഈ മലക്ക് പറയുകയുണ്ടായി. അപ്പോൾ നാല് മഹത്വങ്ങൾ ഈ സൂറത്തിനുള്ളതായി ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ നിരവധി ഹദീസുകൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഫളിനെ കുറിച്ച് നമുക്ക് സുന്നത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വം ഈ സൂറത്തിനുണ്ടായത്? അതിനുള്ള കാരണം ഇതിന്റെ പേരിൽ നിന്ന് മനസ്സിലാക്കാം. ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അസീമുൽ ലദീ ഊതീതുഹു, എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിൽ അവന്റെ ഒരു അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുള്ള നിനക്ക് സബ്ഉൽ മസാനി ആവർത്തിക്കപ്പെടുന്ന ഏഴ് ആയത്തുകളും മഹത്തായ ഖുർആനും നൽകിയിരിക്കുന്നു, മഹത്തായ സൂറത്ത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ആയത്ത് ഫാത്തിഹയെ കുറിച്ചുള്ളതാണ്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനുൽ അസീം, അൽ ഖുർആനുൽ അസീം എന്നാണ് ഈ സൂറത്തിന്റെ ഒരു പേര്. അതിന്റെ കാരണം മനസ്സിലായാൽ ഫാത്തിഹയ്ക്ക് ഫളു കിട്ടാനുള്ള കാരണം വ്യക്തമാകും. എന്താണ് അൽ ഖുർആനുൽ അസീം എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ പറയുന്നത് വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ആശയവും ഈ സൂറത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിലുള്ള ഏതൊരു ആയത്ത് നിങ്ങൾ എടുത്തു നോക്കിയാലും ആ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ഏഴായത്തുകളിൽ ഒന്നിന്റെ തഫ്സീറായിരിക്കും, വിശദീകരണം മാത്രമായിരിക്കും. ഏത് സൂറത്തായാലും ഏതായത്തായാലും എത്രത്തോളം എന്ന് വെച്ചാൽ ഉലമാക്കൾ പറഞ്ഞതായി കാണാം, സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആലി ഇംറാനും സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തിന്റെ വിശദീകരണമാണ്. നമുക്കറിയാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവേ നീ കോപിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ആക്കരുത് എന്ന് ഫാത്തിഹയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഈ മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്നത് ആരാണ്? യഹൂദികളാണ്, അല്ലാഹുവിന്റെ ശത്രുക്കളായ ജൂതന്മാരാണ്. സൂറത്തുൽ ബക്കറ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു ജുസ്ഓളം, ബക്കറയുടെ ഏകദേശം പകുതിയോളം യഹൂദികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ഈ ആയത്തിന്റെ പകുതി അത് ബക്കറയിൽ വിശദീകരിച്ചു. അതുപോലെ തന്നെ വലദ്വാലീൻ, ദലാലത്തിലായിട്ടുള്ള അറിവില്ലാതെ പഴച്ചുപോയ ആളുകളുടെ മാർഗത്തിലാക്കരുത്, അവർ നസാറാക്കളാണ്, ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെന്ന് വാദിക്കുന്ന അദ്ദേഹത്തെ ആരാധിച്ച് വഴിപഴച്ചുപോയ നസ്രാണികളാണ് എന്നാണ് ദാലീൻ എന്നുള്ളതിന്റെ അർത്ഥം. ഈ വർഗത്തെ കുറിച്ചാണ്, നസ്രാണികളെ കുറിച്ചാണ് സൂറത്തു ആല ഇംറാനിൽ അള്ളാഹു താല ഏകദേശം ഒരു ജുസ്, ഏകദേശം ആല ഇംറാന്റെ പകുതി അള്ളാഹു താല വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തിന്റെ വിശദീകരണമായിരിക്കും ഖുർആനിലെ ഏതൊരു സൂറത്തും ഏതൊരു ആയത്തും എന്നാണ് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പേരിന്റെ അർത്ഥമായി ഉലമാക്കൾ പറയുന്നത്. അതാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത. നമസ്കാരത്തിൽ ഇത് ഓതൽ നിർബന്ധമാണെന്ന് നമുക്കറിയാം. സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന്റെ നമസ്കാരം ബാത്തിലാണ്. എന്നാൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട്. ഈ സൂറത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന്റെ ചുരുക്കം നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഖുർആനിൽ അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളുടെ ചുരുക്കം എന്താണ്? നമുക്കറിയാം പ്രധാനമായും ഖുർആനിലുള്ളത് തൗഹീദാണ്, അള്ളാഹുവിന്റെ ഏകത്വമാണ്. അത് ഈ സൂറത്തിലുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു തആലയാണ്. മനുഷ്യന് വേണ്ടി ഈ ഭൂമി സംവിധാനിച്ചിട്ടുള്ള അള്ളാഹു തആലയാണ്. അത് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സൃഷ്ടികളുടെയും അള്ളാഹു അല്ലാത്ത എല്ലാവരും ഉൾക്കൊണ്ടു, അൽ ആലമൂൻ എന്ന് പറയുന്നത് അതിന്റെ മുഴുവൻ സൃഷ്ടാവായ അള്ളാഹുവിനാകുന്നു സ്തുതി, അതിന്റെ എല്ലാം യജമാനനായ അള്ളാഹുവിനാകുന്നു ഹംദ്. അപ്പോൾ അള്ളാഹുവാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. അള്ളാഹു തആലയുടെ ആ സൃഷ്ടികർമ്മം അവൻ മനുഷ്യന് വേണ്ടി നിർവഹിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള സൃഷ്ടികൾ അള്ളാഹു മനുഷ്യന് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം മനുഷ്യന് അറിവുള്ള, മനുഷ്യൻ എന്തൊക്കെ വസ്തുവെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അതെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഇമ്മ നഫ്അൻ വ ഇമ്മ ഇഅ്തിബാറൻ വ ഇമ്മ ഇബ്തിലാഅൻ. പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഒന്നുകിൽ നേരിട്ട് നമുക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകും, നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ, അതുപോലെ മഴ, ഈ പ്രപഞ്ചത്തിലുള്ള സസ്യങ്ങളും മൃഗങ്ങളും, ഇങ്ങനെ മനുഷ്യന് നേരിട്ട് ഉപകാരമുള്ള വസ്തുക്കൾ, അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. അല്ലെങ്കിൽ തിബാറൻ, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ അത് കണ്ട് അതിൽ നിന്ന് നമുക്ക് ഗുണപാഠങ്ങളുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് ഓർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, എന്തൊക്കെ വസ്തു ഞാൻ കാണുന്നുണ്ടോ അതിലൊക്കെ അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പരീക്ഷണമായിരിക്കും, മറ്റൊരാളുടെ സമ്പത്ത്, അതുകൊണ്ട് നമുക്ക് യാതൊരു നഫ്അമില്ല, നമുക്ക് ഉപകാരമില്ല. പക്ഷേ ആ സമ്പത്ത് അത് ഇബ്തിലാഅൻ, അത് കണ്ട് നമുക്ക് അസൂയ വരുന്നുണ്ടോ, അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ നമുക്ക് അസംതൃപ്തി ഉണ്ടാകുന്നുണ്ടോ, അതല്ല അയാൾക്ക് ബർക്കത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്താണ് ചെയ്യുന്നത് എന്നുള്ള പരീക്ഷണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലക്ക് നമുക്ക് വേണ്ടി അള്ളാഹു തആല സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം. അതുപോലെ തന്നെ നമുക്കറിയാം തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ചില ഉലമാക്കൾ പറഞ്ഞു എന്തുകൊണ്ട് ഇയ്യാക അഅ്ബുദു എന്ന് പറഞ്ഞില്ല, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞില്ല? കാരണം സകല മനുഷ്യരും ഇബാദത്ത് അള്ളാഹുവിന് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു മനുഷ്യനും ഒരു സൃഷ്ടിയും ഇബാദത്തിന് അർഹനല്ല. അതുകൊണ്ട് മനുഷ്യൻ നഅബുദു എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഈ ലോകത്ത് എന്തൊക്കെ സൃഷ്ടികളുണ്ടോ ഈ സൃഷ്ടികളായ ഞങ്ങളെല്ലാം അള്ളാഹു നിന്നെ ആരാധിക്കുന്നു. അപ്പോൾ പിന്നെ സൃഷ്ടികൾ പരസ്പരം ആരാധിക്കാൻ സാധ്യമല്ലല്ലോ. അതാണ് ഇയ്യാക നഅബ്ദു എന്നതിലൂടെ പറയുന്നത്. അപ്പോൾ ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിന് മാത്രം. അത് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ തൗഹീദ് ഈ സൂറത്ത് നമുക്ക് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ തൗഹീദിന്റെ ആശയത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ പോലെയുള്ള മനോഹരമായ വിശേഷണങ്ങൾ. അത് മറ്റൊരാൾക്കുമില്ല. അള്ളാഹുവിന്റെ അസ്മാ, അള്ളാഹുവിന്റെ നാമങ്ങൾ, അത് അവന് മാത്രമുള്ളതാണ്. അതിൽ മറ്റൊരു പങ്കുകാരനുമില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ മുൽക്ക്, അള്ളാഹുവിന്റെ എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ അതൊക്കെ അവന് മാത്രമുള്ളതാണ്. അതുപോലെയുള്ള റഹ്മത്തുള്ള, അതുപോലെയുള്ള മുൽക്കുള്ള, അതുപോലെയുള്ള മറ്റെന്തെങ്കിലും സുഖത്തുള്ള മറ്റൊരാളുമില്ല. അത് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു. റബ്ബുൽ ആലമീൻ, അർറഹ്മാൻ, അർറഹീം, മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ സൂറത്തിൽ മൂന്ന് പ്രാവശ്യം എടുത്തു പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ രണ്ട് പ്രാവശ്യം അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു. അർറഹ്മാനിർ റഹീം എന്ന് പിന്നെയും എടുത്തു പറഞ്ഞു. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരു വിശ്വാസിയെ അള്ളാഹുവിനോട് അടുപ്പിക്കുന്ന അവന്റെ ഒരു സിഫത്താണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിറക്കുന്ന അവന്റെ ഒരു വിശേഷണമാണ് അവൻ റഹ്മാനാണ് റഹീമാണ് എന്നുള്ളത്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും മരണം വരെ തന്റെ യാത്രയിൽ അള്ളാഹുലേക്ക് അടുക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിൽ നിരാശ ബാധിക്കാൻ പാടില്ല, വിശ്രമമുണ്ടാകാൻ പാടില്ല. അതിന് പ്രേരിപ്പിക്കുന്ന ഒരു അള്ളാഹുവിന്റെ നാമമാണ്, വിശേഷണമാണ് അവന്റെ കാരുണ്യം. അതുപോലെ കരുണയുള്ളവൻ എന്ന അവന്റെ ഇസ്മ്, അർ റഹ്മാൻ എന്നുള്ള അവന്റെ ഇസ്മ്. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ രക്ഷ, അതിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ, അത് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. ഖാരിബൂ വസദ്ദിദു, നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകൾ പരമാവധി ശരിയാക്കാൻ ശ്രമിക്കുക. പൂർണ്ണതയിലെത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല. പൂർണ്ണമായും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും സാധ്യമല്ല. സ്വാഭാവികമാണ്, പാപങ്ങൾ, തെറ്റുകൾ, വീഴ്ചകൾ എന്നുള്ളത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഖാരിബു വസദ്ദിദു, പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. വഅലമു അന്നഹു ലൻ യൻജു മിൻകും അഹദുൻ ബിഅമലിഹി, തന്റെ അമലുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കളും രക്ഷപ്പെടുകയില്ലെന്നാണോ? സ്വന്തം അമലുകൊണ്ട് താങ്കളും രക്ഷപ്പെടുകയില്ലെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദൽ, ഞാനും രക്ഷപ്പെടാൻ പോകുന്നില്ല, അള്ളാഹു അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ടും ഫദൽ കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ വലയം ചെയ്താൽ, എന്നെ പൊതിഞ്ഞാൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെടുക. അതുകൊണ്ട് ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ. തന്റെ പരലോക ജീവിതത്തെക്കുറിച്ച്, തന്റെ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ റഹ്മത്തിലാണ് അവൻ ഭരമേൽപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്താണ് അവന്റെ പ്രതീക്ഷ. ആ റഹ്മത്തിനെ കുറിച്ച് ഈ ആയത്തുകളിലുള്ള ഈ പദങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. അതുപോലെ തന്നെ തൗഹീദ് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് പരലോകത്തിലുള്ള വിശ്വാസം, ആഖിറത്തിലുള്ള വിശ്വാസം. എന്താണ് ആഖിറത്ത് എന്ന് പറഞ്ഞാൽ, ആഖിറത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയൊരു തെറ്റിദ്ധാരണയാണ് ആദ്യം കടന്നു വരിക. ഒരുപാട് കാലം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവ വികാസം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ആഖിറത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു മാ യഖഉ ബഅദ മൗതിൽ ഇൻസാൻ, മനുഷ്യന്റെ മരണത്തിനു ശേഷം സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും, അതാണ് ആഖിറത്ത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ റൂഹ പിടിക്കുന്നത്, ആ റൂഹ മലക്കുകൾ കൊണ്ടുപോകുന്നത്, അത് മുതൽ ആഖിറത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, ഇദാ മാത്തൽ ഇൻസാനു ഖാമത് ഖിയാമതുഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖിയാമത്ത് തുടങ്ങി. അതുപോലെ തന്നെ മരണത്തെ കുറിച്ച് ചില ഉലമാക്കൾ അൽ ഖിയാമത്തു സുഗ്ര, ചെറിയ ഖിയാമത്ത് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. കാരണം നമ്മുടെ പരലോകം അതോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ രക്ഷയും ശിക്ഷയും നമ്മൾ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അതോടുകൂടി അനുഭവിക്കാൻ തുടങ്ങും. ഖബറിൽ നമുക്കറിയാം, ഇമ്മ ഹഫ്റത്തും മിൻ ഹഫറിൻ നാർ വ ഇമ്മ റൗദത്തും മിൻ റിയാദുൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിലെ ഒരു തോട്ടമാണ് അല്ലെങ്കിൽ നരകത്തിലെ ഒരു കുഴിയാണ് ഖബർ. അപ്പൊ മരണം അതോടുകൂടി നമ്മുടെ പരലോക ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നൽ ജന്നത ലഅഖറബു ഇലാ അഹദികും മിൻ ശിറാക്കി നഅലിഹി വഇന്നൻ നാറ ലഅഖറബു ഇലാ അഹദികും മിൻ ശിറാക്കി നഅലിഹി. നരകവും സ്വർഗവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ അടുത്തുണ്ട്. അഥവാ ശ്വാസം ഒന്ന് നിലക്കേണ്ട താമസമേ ഉള്ളൂ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും സുഖങ്ങളും ശിക്ഷയും ഒരു മനുഷ്യൻ അനുഭവിച്ചു തുടങ്ങും. ഇത്രയും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് പരലോകം എന്ന് പറയുന്നത്. ആ പരലോകത്തെ കുറിച്ച് സൂറത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മാലിക് യൗമിദ്ദീൻ. ദീൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അൽ ഹിസാബു വൽ ജസാ, വിചാരണയും പ്രതിഫലവും. ആ വിചാരണയും പ്രതിഫലവും അതിന്റെ അംശങ്ങൾ മരണത്തോടെ തുടങ്ങുകയായി പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക പരലോകത്തായിരിക്കും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രതിഫലം നൽകുന്നത് എന്നല്ല, അന്നാണ് പൂർത്തിയായി നൽകപ്പെടുക. ഖിയാമത്തോടുകൂടി പരലോകത്തോടുകൂടി അത് പൂർത്തിയാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്ത് ഓതുമ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് ഓതുന്ന സമയത്ത് നമ്മുടെ മരണം തൊട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി തൗഹീദും ആഖിറത്തും കഴിഞ്ഞാൽ നമ്മുടെ ദീൻ, വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ സുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഇബാദത്തുകളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വദീഫത്തുകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടി, അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. നമ്മെ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ഇബാദത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തിനല്ലാതെ മനുഷ്യനെയോ ജിന്നിനെയോ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൗസുൽ അംരി അൽ ഇസ്ലാം, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാന സംഗതി അവന്റെ ദീനാണ്, ഇസ്ലാമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ തലയെന്ന് പറയുന്നത് ദീനാണ്. ദീൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം വെറുതെയാണ്, പിന്നെ അവൻ നരകത്തിൽ ഒരു വിറക് മാത്രമാണ്. റഅ്സുൽ അംരി അൽ ഇസ്ലാം വ അമൂദുഹു, ഈ ഇസ്ലാമിന്റെ നെടും തൂണെന്ന് പറയുന്നത്, അതിനൊരു വീടിനോട് ഒരു ടെന്റിനോട് ഉപമിച്ചാൽ അതിന്റെ നടുവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തൂണെന്ന് പറയുന്നത് അസ്സലാ, നമസ്കാരമാണ്. നമസ്കാരമാണ് ദീനിന്റെ നെടുന്തൂണെന്ന് പറയുന്നത്. നമസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അൽഅഹ്ദുൽ ലദീ ബൈനനാ വബൈനഹുമുസ് സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി, അവന് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല. വഅലമു അന്നഹു ലാ ഹല്ല ലിൽ ഇസ്ലാമി മൻ തറക സ്സലാ, നമസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് സഹാബത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമസ്കാരം അതിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താണ്? ആ ഇബാദത്ത് തന്നെ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ പറയുന്ന ഫാത്തിഹ അത് ഓതുന്നത് തന്നെ ആ വക്തിന്റെ അവസാനത്തിലായിരിക്കും, അടുത്ത വക്തിന്റെ ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ദീനിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താണ്? ഇക്കാര്യം നമ്മൾ ചിന്തിക്കണം. നമസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി ജമാഅത്തായി മാത്രമാണ് നമസ്കാരമുള്ളത്. അവർക്ക് വീട്ടിൽ നമസ്കാരമില്ല, അത് സ്ത്രീകളുടെ പണിയാണ്. വീട്ടിൽ നമസ്കരിക്കുന്നവർ സ്ത്രീകളെ അനുകരിക്കുന്നവരാണ്, അവരുടെ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ കാര്യം ഈ ആയത്ത് ഓതുന്ന സമയത്ത് നമ്മൾ ഓർത്തു നോക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം, അതുപോലെ നോമ്പ്, സക്കാത്ത്, ഇങ്ങനെ എന്തൊക്കെ ബാധ്യതകൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഇബാദത്ത് എന്ന ഈ വാക്കിൽ ഉൾക്കൊണ്ടു. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അടുത്ത കാര്യം, അത് ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ നമ്മുടെ ഇങ്ങനെയുള്ള അമലിയായ ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അത് നമ്മുടെ സ്വഭാവത്തെ കുറിച്ചുള്ളതാണ്. ഒരു വിശ്വാസിയുടെ സ്വഭാവം ഒരു കാഫിറിന്റെ സ്വഭാവം പോലെ അവൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് സ്വഭാവം ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ അത് പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയത്തിലുള്ള അറബികൾ, അവർ വലിയ ഉദാരശീലമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ധീരന്മാരുണ്ടായിരുന്നു, സത്യസന്ധന്മാരുണ്ടായിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി, ഇതൊന്നും പോരാ, പേരുകേട്ട പല ധീരന്മാർ വന്നുണ്ടായിരുന്നു, പേരുകേട്ട സത്യസന്ധന്മാരുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ പോലും ഒരു അസാൻമാറിയ പ്രവൃത്തിയും ചെയ്യാത്തവരുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പോരാ, ഇതിനെയൊക്കെ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും സാമീപ്യമുണ്ടാകുന്നതും നല്ല സ്വഭാവമുള്ള ആളുകൾക്കാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ ഇതാ ഉറപ്പു നൽകുന്നു, ലിമൻ ഹസുന ഖുലുഖുഹു, തന്റെ സ്വഭാവം നന്നാക്കിയ ഒരു വിശ്വാസിക്ക് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സൽസ്വഭാവം എന്ന് പറയുന്നത്, ഉലമാക്കൾ പറയുന്നു, ഒരു മനുഷ്യന് രണ്ട് മുഖമുണ്ട്, ഒരു മനുഷ്യന് രണ്ട് മുഖമുണ്ട്, സൂറത്തുൻ ളാഹിറ സൂറത്തുൻ ബാത്തിന. ളാഹിറായ ഒരു മുഖമുണ്ട്, ബാത്തിനായ ഒരു മുഖമുണ്ട്. ലാഹിറായ നമ്മുടെ മുഖം അതെന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കണ്ണും മൂക്കുമൊക്കെ ഇരിക്കുന്ന സ്ഥലം, ഇതിന്റെ ഭംഗിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിലെന്തെങ്കിലും ഒരു പാട് വീണാൽ, ഒരു പുള്ളി വീണാൽ അത് വൃത്തിയാക്കി ശുദ്ധിയാക്കി അതിന്റെ ഭംഗി കൂട്ടാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ ബാത്തിനായ ഉള്ളിലുള്ള മുഖമാണ് യഥാർത്ഥത്തിൽ അവന്റെ സ്വഭാവം. അത് നന്നാകുന്നതിനോ അനുസരിച്ച് അവന്റെ ഭംഗി കൂടും. അത് നന്നായാൽ, അവന്റെ ലാഹിറായ രൂപം വികൃതമായാൽ പോലും അവന് ഭംഗിയുണ്ടാകും. എന്നാൽ ഈ സ്വഭാവം മോശമാണെങ്കിലോ അവനെത്ര ഭംഗിയുണ്ടായിട്ടും എത്ര അറിവുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ സ്വഭാവത്തെക്കുറിച്ച് സൂറത്തുൽ ഫാത്തിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണങ്ങൾ, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ കാപട്യം. കാപട്യം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ദുർഗുണങ്ങളിൽപ്പെട്ടതാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നതോടുകൂടി ആ ദുർഗുണം നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതുണ്ട്. അള്ളാഹുവിനു മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരുടെയും പ്രശംസക്ക് വേണ്ടിയല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാകും. ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ, ആത്മാർത്ഥമായി തന്റെ ബന്ധങ്ങളിൽ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നവൻ, അവൻ ആരുടെയും പ്രശംസ കാത്തു നിൽക്കുന്നില്ല, ആരുടെയെങ്കിലും ഉപദ്രവത്തിൽ അവൻ പരിധി വിട്ട് പ്രതികരിക്കുകയില്ല. അതെല്ലാം ഈ ഇയ്യാക നഅ്ബുദു എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുർഗുണമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇയ്യാക നസ്തഈൻ, അള്ളാഹു നിന്നോട് ഞാൻ സഹായം തേടുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല. എന്റെ കയ്യിൽ എത്ര പണമുണ്ടായിട്ടും എനിക്ക് എത്ര ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ എനിക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുകയില്ല എന്നാണ് ഇയ്യാക നസ്തഈൻ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്, ഇങ്ങനെ ഉള്ളിൽ തട്ടി ഈ ആയത്ത് പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ധാരാളമായി പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു, ഇയ്യാക നഅബ്ദു യദ്ഫഉ അർ-റിയാ. ഇയ്യാക നഅബ്ദു എന്ന വാക്ക് അത് റിയാഇനെ, ലോകമാന്യത്തെ, കാപട്യത്തെ ഇല്ലാതാക്കുന്നു. വഇയ്യാക നസ്തഈൻ യദ്ഫഉൽ കിബ്രിയാ, ഇയ്യാക നസ്തഈൻ എന്ന വാക്ക് അഹങ്കാരത്തെ ഇല്ലാതാക്കും എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ ധാരാളമായി പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദുർഗുണങ്ങൾ, അതുപോലെ ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന വലിയൊരു ദുരന്തമാണ് ജഹൽ എന്ന് പറയുന്നത്, വിവരക്കേട് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് എല്ലാ ദുർഗുണങ്ങളും ഉണ്ടാകുന്നത്. തന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് ഒരു മനുഷ്യൻ അറിയണമെങ്കിൽ എന്തൊക്കെയാണ് മോശം സ്വഭാവം, എന്തൊക്കെയാണ് നല്ല സ്വഭാവം എന്ന് അറിയണം. ചില ആളുകൾ നല്ലതെന്ന് വിചാരിച്ച് വളരെ മോശമായ സ്വഭാവത്തിൽ ജീവിച്ചു മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. എന്ത് തെറിയും എന്ത് മോശം സംസാരവും ആളുകളുടെ മുമ്പിൽ ചെയ്യുന്നത് ഒരു ധീരതയായി കാണുന്ന ആളുകളുണ്ട്. അത് വലിയൊരു സൽഗുണമായി എന്റെ ഉള്ളും പുറവും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികെട്ട വാക്കും ആളുകൾക്കിടയിൽ വെച്ച് പറയുന്ന ആളുകളുണ്ട്. അവർക്കറിയില്ല ഈ വാക്ക് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്, അവന്റെ റസൂൽ ഇഷ്ടപ്പെടാത്തതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഗീബത്ത് പറയുന്നത് വലിയ ധീരതയായി കാണുന്ന ആളുകളുണ്ട്, ഞാൻ ആരെയും പേടിക്കാത്തവനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുന്ന ആളുകളുണ്ട്, സത്യം വെട്ടിത്തുറന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് ഗീബത്ത് പറയുന്ന ആളുകളുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ജഹലാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് ഈ ജഹൽ അത് പരിഹരിക്കാനുള്ള മാർഗം ഈ സൂറത്തിലുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ഹിദായത്താണ്. ഓരോ നിമിഷവും നമ്മൾ ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്നുള്ള ബോധം, അതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു വിശ്വാസി അതിനുവേണ്ടി പരിശ്രമിക്കും, അവൻ അറിവ് നേടും, അങ്ങനെ അവന്റെ സ്വഭാവം നന്നാകും. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം അതിന്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അർത്ഥം അറിഞ്ഞ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നുവരും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം ഓരോ വഖ്തിലും ഓരോ റക്അത്തിലും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത്. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ എല്ലാ മോശം സ്വഭാവത്തിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു നമസ്കാരം നമ്മെ തടയും. അല്ലാഹു തആല അവൻ നമുക്ക് തൗഫീഖ് നൽകും എല്ലാ ഫഹ്ഷാഹിൽ നിന്നും എല്ലാ മുൻകറാത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടാകും. അർത്ഥമറിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിനെ കുറിച്ച് ചിന്തിക്കുവാനും ഓർക്കുവാനും ബോധത്തോടുകൂടി അവന് ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وصلى الله وسلم على عبده ورسوله نبينا محمد وآله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ അല്ലാഹു തആല അവന്റെ കലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ചിന്തിക്കാത്തവരെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. അഫലാ യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലയോ? അതല്ല അവരുടെ മനസ്സുകൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ, അവരുടെ മനസ്സുകൾ അടച്ചു വെച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായ ഓരോ ദിവസവും 17 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലാൻ അള്ളാഹു നമുക്ക് വാജിബാക്കിയിട്ടുള്ള ഈ സൂറത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ മറ്റെന്ത് ആയത്തിനെ കുറിച്ചാണ്, മറ്റേത് സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഈ സൂറത്ത് അതിൽ ഉൾക്കണ്ടിട്ടുള്ള ആശയങ്ങൾ അതിൽ പരമാവധി ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നമ്മൾ തീരുമാനിക്കുക. ഇതിന്റെ ആശയം കൂടുതൽ പഠിക്കുക. ഈ സൂറത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ, നമസ്കാരത്തിൽ ബോധമുണ്ടാകണമെന്നുണ്ടെങ്കിൽ, അതിന് ജീവിതത്തിൽ ഒരിക്കൽ ഇതിന്റെ അർത്ഥം പഠിച്ചിട്ട് കാര്യമില്ല. ഇടക്കിടക്ക് ഈ സൂറത്തിനെ കുറിച്ച് വായിക്കുക, അതിന്റെ അർത്ഥം പറയുന്ന പഠിപ്പിക്കുന്ന ക്ലാസുകൾ കേൾക്കുക, തഫ്സീറുകൾ വായിക്കുക. അങ്ങനെ വായിച്ച് കേട്ട് പഠിച്ച് നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം നമ്മുടെ ഉള്ളിൽ തട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരാളോട് പ്രതികരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു തആല പറയുന്നതായി, ഖസംതു സ്സലാത ബൈനി വ ബൈന അബ്ദി നസ്ഹൈൻ, നമസ്കാരം ഞാൻ രണ്ട് പകുതിയായി തിരിച്ചിരിക്കുന്നു. ഇദാ ഖാല അൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഖാല അല്ലാഹ് ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ ഇദാ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയും. വഇദാ ഖാല അർറഹ്മാനുർ റഹീം, ഖാല അല്ലാഹു അസ്ന അലയ്യ അബ്ദി, അർറഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ, അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ, ഇദാ എന്റെ അടിമ എന്നെ സനാ ചെയ്തിരിക്കുന്നു. സനാ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പുകഴ്ത്തുക എന്നാൽ. ഇതാ വീണ്ടും അവനെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. വഇദാ ഖാല മാലികിയൗമിദ്ദീൻ, മാലികിയൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ, ഖാല അല്ലാഹു തആല മജ്ജദനി അബ്ദി, എന്റെ അടിമ ഇദാ എന്നെ തംജീദ് ചെയ്തിരിക്കുന്നു. തംജീദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വിശേഷണങ്ങൾ വളരെ വലുതാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു, എടുത്തു പറഞ്ഞിരിക്കുന്നു, അങ്ങനെ അവൻ പുകഴ്ത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ, എന്റെ അടിമ ഇതാ അവന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയും. വഇദാ ഖാല ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഈ ആയത്ത് ഓതിയാൽ അല്ലാഹു തആല പറയും, ഹാദാ ബൈനി വബൈന അബ്ദി, ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കരാർ. അവൻ എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് മാത്രം സഹായം തേടണം. വലി അബ്ദി മാ സഅൽ, അവൻ ചോദിച്ച ചോദ്യം അഥവാ എന്റെ സഹായം അതവനുണ്ടാകും, എന്റെ ഹിദായത്ത് അതവനുണ്ടാകും എന്ന് അല്ലാഹു തആല പ്രതികരിക്കും. ഈ ഹദീസ് ഇത് പരാമർശിച്ചതിന് ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഒരു വിശ്വാസി ഈ ഹദീസിന്റെ ആശയത്തെ കുറിച്ച് ചിന്തിച്ച് അല്ലാഹു തആല തന്നോട് പ്രതികരിക്കുന്നു എന്ന ബോധത്തോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ ഖൽബ് അവന്റെ നെഞ്ചിനെ തകർത്തുകൊണ്ട് പുറത്തേക്ക് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുകയുണ്ടായി. അത്രയും വലിയ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നമസ്കാരത്തിൽ നിന്നുകൊണ്ട് പാപിയായ നമ്മൾ ഓരോരുത്തരും ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ഏഴാകാശങ്ങൾക്ക് മുകളിൽ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവായ, സകല സമ്പത്തിന്റെയും ഉടമയായ, സകലരുടെയും വിധി തീരുമാനിച്ചിട്ടുള്ള, എല്ലാവരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമായി ഉയർത്തിരിച്ചു വിടാൻ പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് നമ്മോട് പ്രതികരിക്കുന്നത്. ദുർബലരായ നമ്മോട് അവനാണ് ഇങ്ങനെ ഉത്തരം പറയുന്നത്. ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് ബോധത്തോടെയാണ് നമ്മൾ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്തതെങ്കിൽ, ഇബ്നുൽ ഖയ്യിം പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് അതിന്റെ സ്ഥാനത്തു നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അർത്ഥമറിഞ്ഞുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ അവനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരണം വരെ അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. أقول ما سمعتم وأستغفر الله العظيم لي ولكم وسائر المسلمين واستغفروه إنه هو الغفور الرحيم.